ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ, സ്വാധീനത ഉണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന, പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ എന്താണെന്ന് അറിയുവാൻ തീർച്ചയായും താങ്കൾക്ക് താല്പര്യമുണ്ടാകുമെന്നെനിക്കറിയാം. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, പൗലോസ് തിമത്യസിന് എഴുതിയ രണ്ടാം ലേഖനം. ഒന്നാം ലേഖനം നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ആ പഠനം താങ്കൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നെനിക്കറിയാം. തിമത്യസിന് എഴുതിയ രണ്ടാം ലേഖനം പൗലോസിൻ്റെ അവസാനത്തെ വാക്കുകളായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ ഈ ലേഖനം എവിടെ ആയിരിക്കും വരുന്നതെന്ന് ഒരു ഏകദേശ രൂപം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. AD 58 പൗലോസിനെ യെരുശലേമിൽ അറസ്റ്റ് ചെയ്തിരിക്കും. AD 61 പൗലോസ് റോമിൽ എത്തിയ സമയം, അവൻ ഈ 3 വർഷം കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടിയ ആ അവസരം, 3 വർഷവും അവൻ ഒരു റോമൻ ഭരണാധികാരിയുടെ അടുത്തു നിന്നും മറ്റൊരു ഭരണാധികാരിയുടെ അടുത്തേക്ക് വിസ്തരിക്കപ്പെടുവാനായി പോയിക്കൊണ്ടിരുന്നു. AD 61 മുതൽ 63 വരെയുള്ള കാലയളവിൽ പൗലോസിൻ്റെ ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസം നാം കാണുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ജയിലിൽ അടച്ചതോടെ അവിടുത്തെ രേഖകളിൽ നാം തുടർന്ന് വേറെ ഒന്നും കാണുന്നില്ല. അത് അവസാനിക്കുന്നതായി നാം കാണുന്നു. AD 64 മുതൽ 67 വരെയുള്ള കാലയളവിൽ പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും ഈ കാലയളവിൽ ഒരു വലിയ പങ്ക് പ്രദേശങ്ങൾ അവൻ വീണ്ടും സന്ദർശിക്കുകയും ചെയ്തു. ഈ കാലയളവിലാണ് അവൻ തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനവും തീത്തോസിന് എഴുതിയ ലേഖനവും മക്കദോനിയയിൽ നിന്നും എഴുതിയത്. AD 67 വീണ്ടും പൗലോസിനെ അറസ്റ്റ് ചെയ്തു. 68 പൗലോസ് റോമിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അവൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് അവൻ തിമത്തിയോസിന് രണ്ടാം ലേഖനം എഴുതി. ഈ രണ്ടാം ലേഖനത്തിൻ്റെ ചിന്താവിഷയവും ശബ്ദവും രീതിയും എല്ലാം വ്യക്തമാക്കുന്ന 2 വാക്യങ്ങളാണ് 2 അധ്യായത്തിൻ്റെ 15 വാക്യവും 4 അധ്യായത്തിൻ്റെ 2 വാക്യവും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. 2 അധ്യായത്തിൻ്റെ 15 വാക്യമാണ് ഞാൻ വായിച്ചത്. ഇനി 4 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നു, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. ഈ ലേഖനത്തിൽ എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒരു വാക്കുണ്ട്, ആത്മാർത്ഥത അഥവാ കൂറ. 1 അധ്യായത്തിൽ കഷ്ടതയിലെ ആത്മാർത്ഥത, 2 അധ്യായത്തിൽ സേവനത്തിലെ ആത്മാർത്ഥത, 3 അധ്യായത്തിലും 4 അധ്യായത്തിൻ്റെ 5 വാക്യം വരെ വിശ്വാസത്യാഗത്തിൻ്റെ മധ്യത്തിൽ ആത്മാർത്ഥത, 4 അധ്യായത്തിൻ്റെ 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ദാസന്മാരോടുകൂടെ തള്ളപ്പെട്ട അവസ്ഥയിൽ വിശ്വസ്തനായിരിക്കുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹംസഗാനമാകുന്നു എന്ന്. ഏതൊരു വ്യക്തിയുടെയും മരണക്കിടക്കയിലെ പ്രസ്താവനകൾക്ക് മറ്റേത് സമയത്തെ പ്രസ്താവനകളെക്കാൾ പ്രാധാന്യം നൽകാറുണ്ടല്ലോ. തിമത്തിയോസിന് പൗലോസ് എഴുതിയ 2 ലേഖനത്തിൻ്റെ പ്രസക്തി അതുതന്നെയാണ്. വിശുദ്ധ പൗലോസിൻ്റെ ഒടുവിലത്തെ ആശയവിനിമയമാകുന്നു ഇത്. തൻ്റെ മറ്റ് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയാത്ത ഒരു ദുഃഖത്തിൻ്റെ നിഴൽ ഇതിൽ കാണുവാൻ കഴിയുന്നു. എന്തായിരുന്നാൽ തന്നെയും സകലത്തിൻ്റെയും മുകളിൽ ധ്വനിക്കുന്ന വിജയത്തിൻ്റെ ശബ്ദവും കേൾക്കാവുന്നതാണ്. അതെ, 4 അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എത്ര പ്രശസ്തമാണ്, എത്ര പ്രസിദ്ധമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എത്ര വലിയ വിജയഭേരിയാണ് പൗലോസ് ഇവിടെ മുഴക്കുന്നത്. അതുപോലെ തന്നെ ഇത് തൻ്റെ അവസാനത്തെ ലേഖനമായതിനാൽ പൗലോസ് വളരെ വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ 4 ചെറിയ അധ്യായങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 25 വ്യക്തികളുടെ സൂചനയുണ്ട്. വളരെ വികാരനിർഭരമായ ഈ ലേഖനം നമുക്ക് നൽകുന്ന ദൂത് മറ്റേതൊരു ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണ്. തിമത്തിയോസിന് എഴുതിയ ചെറിയ ഈ ലേഖനത്തിൽ അപശകുനമായ കാർമേഘം ചക്രവാളത്തിൽ കാണപ്പെടുന്നു. അത് വരുന്നതായ വിശ്വാസത്യാഗം ആകുന്നു. ഇന്ന് വിശ്വാസത്യാഗം കൊടുങ്കാറ്റ് പോലെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. സഭയിലും ലോകത്തിലും വിശ്വാസത്യാഗം വളരെയാണ്. വിശ്വാസത്യാഗം എന്നതുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? വിശ്വാസത്തെ മൊത്തമായും ഉപേക്ഷിക്കുക എന്നാണ്. അതായത് വിശ്വാസത്യാഗം അജ്ഞത കൊണ്ടല്ല, അത് ദുരുപദേശമാകുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് വിശ്വാസത്യാഗം. വിശ്വാസത്തിൽ നിന്നും മനസ്സോടെ വിട്ടുമാറുന്നതാണ് വിശ്വാസത്യാഗം. വിശ്വാസത്യാഗിയായ ഒരു വ്യക്തിക്ക് സുവിശേഷത്തിൻ്റെ സത്യം അറിയാവുന്നവനും വിശ്വാസത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാവുന്നവനുമാകുന്നു. എന്നാൽ അവൻ അവയെ ത്യജിച്ചു കളയുന്നു. തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് സുവിശേഷ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു. അന്തിമ ലക്ഷ്യപ്രാപ്തി, മനുഷ്യവർഗം മുഴുവൻ മാനസാന്തരപ്പെടുന്നതോ സഹസ്രാബ്ദത്തിൽ കൊണ്ടെത്തിക്കുന്നതോ അല്ല, മറിച്ച് ഭൂമിയിൽ നിന്നും വിശ്വാസത്തെ മിക്കവാറും തുടച്ചു നീക്കിക്കളയുന്ന ഒരു വിശ്വാസത്യാഗമുണ്ടാകും. വാസ്തവത്തിൽ യുഗത്തിൻ്റെ അവസാനത്തിൽ രണ്ട് വിധത്തിലുള്ള മാറ്റപ്പെടലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. ഒന്നാമത്തേത് സഭയുടെ മാറ്റപ്പെടലാകുന്നു. അതിനെ നാം ഉൾപ്രാപണം എന്നത്രേ പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:16, 17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. വിശ്വാസികൾ പോയി കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന സഭ എന്ന സംഘടന, ആ പഴയ പുറന്തോട്, അത് വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റപ്പെടും. വിശ്വാസം ത്യജിക്കും. അതത്ര രണ്ടാമത്തെ മാറ്റപ്പെടൽ, വിശ്വാസത്തിൽ നിന്നുള്ള മാറ്റം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന നൽകുകയുണ്ടായി. ലൂക്കോസിന് സുവിശേഷം 18:8. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇല്ല എന്നുള്ള മറുപടിയാണ് ഇവിടെ ലഭിക്കേണ്ടത്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുകയില്ല. ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാകുന്നു എന്ന് വാദിക്കുന്നവർ പൗലോസ് തിമത്യോസിന് എഴുതിയ കാര്യങ്ങളോട് യോജിച്ചെന്ന് വരില്ല കേട്ടോ. എന്നാൽ ചരിത്രവും ഇന്നത്തെ സംഭവങ്ങളും പൗലോസ് പറഞ്ഞതിൻ്റെ കൃത്യതയെ വെളിപ്പെടുത്തുന്നു എന്നത് ആരും സമ്മതിക്കുന്ന കാര്യമാണ്. നാം ഇന്ന് വിശ്വാസത്യാഗത്തിൻ്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാണപ്പെടുന്ന സഭ ഭയാനകമായ ഒരു വിശ്വാസത്യാഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കാണപ്പെടാത്ത സഭ, അതെ, വിശ്വാസികളുടെ സമൂഹമായ യഥാർത്ഥ സഭ ഇതുവരെ ബാധിക്കപ്പെട്ടിട്ടില്ല. കാണപ്പെടാത്ത യഥാർത്ഥ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. അതായത് തേജസ്സിൽ എടുക്കപ്പെടുന്നതിനു വേണ്ടി ഒരുങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അത് ഉൾപ്രാപണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്ത് അത് വലിയ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. വിശ്വാസത്യാഗത്തിന്റെ ഭീഷണി നിലനിന്നിരുന്നതിനാൽ തൻ്റെ മറ്റേതൊരു ലേഖനങ്ങളിലേതിനേക്കാളും ഏറെ പൗലോസ് ദൈവവചനത്തിന് ഇവിടെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നു. വാസ്തവത്തിൽ പൗലോസും പത്രോസും ഈ കാര്യത്തിൽ ഒരുപോലെയാണ് പറയുന്നത്. രണ്ട് തിമത്യോസും 2 പത്രോസും ദൈവവചനവും സുവിശേഷവുമാകുന്നു ഊന്നി പറയുന്നത്. പ്രിയ സുഹൃതേ, സുവിശേഷം പറയുന്ന ഒരു വലിയ വസ്തുതയുണ്ട്. ആ വസ്തുത മനുഷ്യന്റെ ആഗമാനമുള്ള വഷളത്വത്തെക്കുറിച്ചാണ്, നശിച്ച അവസ്ഥ. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ നഷ്ടപ്പെട്ട ഒരു ഭാവിയാകുന്നു. പൂർണ്ണമായ അനുസരണത്താൽ പോലും രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ. കാരണം അങ്ങനെ അനുസരിക്കുവാൻ അവന് കഴിയില്ല. അപൂർണമായ അനുസരണത്താലും അവന് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. കാരണം ദൈവം അത് അംഗീകരിക്കയില്ല. അതുകൊണ്ട് ഒരേ ഒരു മാർഗമുള്ളത് ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം മാത്രമാണ്. അതായത് ഒരു പാപിയുടെ അടുത്തെത്തുന്നതും അവനെ രക്ഷിക്കുന്നതും ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ചുറ്റും ഈ പറഞ്ഞതുപോലെ രൂപാന്തരപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്ന അനേകർ. എന്നാൽ ഈ വസ്തുത അംഗീകരിക്കുവാൻ കഴിയാത്തവരാണ് ഇന്ന് സഭകളിൽ അധികവും. ഉദാഹരണത്തിന് സഭയിലെ ഉൽപതിഷ്ണുക്കൾ, ലിബറൽസ്, അവർ പാപിയായ മനുഷ്യന് ദൈവകൃപയെക്കുറിച്ചുള്ള ദൂത് നൽകുന്നതിന് പകരം മറ്റ് ചില ദിശകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും 3 വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ കൂട്ടർ പ്രസംഗിക്കുന്നത്. ചില പ്രസംഗപീഠത്തിൽ നിന്നും മനഃശാസ്ത്രമാണ് നാം കേൾക്കുന്നത്. അവർ പറയുന്നത് എങ്ങനെ വിജയിക്കാം, അതല്ല എങ്കിൽ ക്രിയാത്മകമായി എങ്ങനെ ചിന്തിക്കാം, നല്ല കാര്യങ്ങളെ മാത്രം എങ്ങനെ ചിന്തിക്കാം, അങ്ങനെ പോകുന്നു അവരുടെ പ്രസംഗങ്ങൾ. സ്വന്തം പ്രയത്നത്താൽ വിവിധ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള മാർഗമാണ് അവരുടെ വിഷയം. അതിനുള്ള സെമിനാറുകളും ക്ലാസുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് കാണാവുന്നതാണ്. ഇത് പറയുന്നത് നാം എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുകയാണെന്നത്രേ. ഇത് മനഃശാസ്ത്രമാകുന്നു. ഇത് നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ അത് പ്രായോഗികമാക്കുവാനുള്ള ശ്രമം തുടങ്ങും. എന്നാൽ കൂടുതൽ പരാജയത്തിലാണ് പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് എന്നോർക്കണം. രണ്ടാമത്തെ വിധത്തിലുള്ള പ്രസംഗം മുഴുവൻ സദാചാര ശാസ്ത്രമാകുന്നു. ഒരുതരം മധുരിക്കുന്ന സുവിശേഷം കേട്ടിട്ടില്ലേ? അത് പറയുന്നത് മിക്കവാറും ആ പ്രസംഗങ്ങൾ ഇനിയും പറയുന്നത് പോലെയായിരിക്കും. നന്മ എപ്പോഴും തിന്മയേക്കാളും നല്ലതാണ്, കാരണം അത് നിങ്ങളെ അധികം പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കില്ല. കള്ളം പറയരുതെന്നും വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്നും ഒക്കെ പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നു. ഈ പ്രസംഗത്താൽ ആർക്കെങ്കിലും പാപബോധം ഉണ്ടാകുന്നുവോ? അയ്യോ, ഈ രുചിയില്ലാത്ത സാധനം കഴിക്കുവാൻ ആർക്കാണ് ഇഷ്ടമുള്ളതല്ലേ? മനുഷ്യൻ മടുത്തു കേട്ടോ. പിന്നെ ഞായറാഴ്ച രാവിലത്തെ ചടങ്ങ് നിർവഹിക്കുവാൻ വരുന്നവർക്ക് ഇത് സന്തോഷകരമാകും. ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ട്. അത് സാമൂഹ്യ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. അവർ വർഗീയതയെക്കുറിച്ചും സഭകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇത് ഒരുതരം ക്രിസ്തീയ സോഷ്യലിസം ആകുന്നു. സുവിശേഷമല്ല കേട്ടോ. ഇത് യാതൊരു മനുഷ്യനെയും രക്ഷിക്കില്ല. മറിച്ച് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് വരികയും അവരെല്ലാം സഹോദരങ്ങളായി തീരുകയും ചെയ്യുന്നു. വർഗബന്ധങ്ങളെക്കുറിച്ചുള്ള ഈ സംസാരവും പ്രസംഗവും ഒന്നും ആവശ്യമില്ല. ആളുകളെ നിർബന്ധിച്ച് ബന്ധങ്ങൾ ശരിയാക്കുവാൻ കഴിയില്ല എന്ന് നാം ഓർക്കണം. ദൈവകൃപയുടെ സുവിശേഷം മാത്രമേ ഒരു മനുഷ്യനെ എൻ്റെ സഹോദരനാക്കൂ, മറ്റെല്ലാം ഏച്ചുകെട്ടുകൾ മാത്രമാണ്. അങ്ങനെ ദൈവകൃപയുടെ സുവിശേഷം മനുഷ്യനെ ഒന്നാക്കുമ്പോൾ വർണ്ണവർഗ ജാതി മത വ്യത്യാസമൊന്നും ഉണ്ടാകയില്ല. മറ്റൊരു ദൈവവേദലിനെ എൻ്റെ സഹോദരനായി മാത്രമേ കാണുവാൻ കഴിയൂ. ഈ ആന്തരിക മാറ്റം ഉണ്ടായിട്ടില്ലാത്തതിനാൽ ആകുന്നു മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്തത്. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ശരിയാകാത്തിടത്തോളം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശരിയാകയില്ല എന്ന് നാം മറക്കരുത്. ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. മനുഷ്യൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്താത്തിടത്തോളം അവനിൽ നിന്നും യാതൊന്നും ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയില്ല. സുഹൃത്തെ, കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപ ഒന്നു മാത്രമാണ് മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുവാനും രക്ഷിക്കുവാനും കഴിവുള്ളത്. അതത്രേ പൗലോസ് തിമൊത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം പഠിക്കുന്നത് അതിപ്രധാനമായിരിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കഴിവതും ഈ ലേഖനം എത്രയും അധികം പ്രാവശ്യം വായിക്കാമോ അത്രയും അധികം പ്രാവശ്യം ഈ ദിവസങ്ങളിൽ ഇത് നാം വായിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതുവരെ ഈ ലേഖനത്തിന്റെ മുഖവരയിൽ പൗലോസിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദൂതിനെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. ഇനിയും തിമത്യോസിനെ കുറിച്ചുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാൻ പോകുകയാണ്. തൻ്റെ സ്വാഭാവിക കഴിവുകൾക്കപ്പുറമുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക്, അതെ, ക്രിസ്തീയ നേതൃസ്ഥാനത്തേക്ക് നിർബന്ധിച്ചാക്കിയ തിമത്യോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. ആ തിമത്യോസിനാണ് പൗലോസ് ഈ കത്തെഴുതുന്നത്. 15 വർഷത്തിലധികമായി തിമത്യോസ് പൗലോസിന്റെ സുവിശേഷ വേലയിലെ വിശ്വസ്ത കൂട്ടാളിയായിരുന്നു. പൗലോസ് ലുസ്രയിൽ വെച്ചാണ് ആദ്യം തിമത്യോസിനെ തിരഞ്ഞെടുത്തത്. പൗലോസിന്റെ 2-3 പ്രേഷിത യാത്രയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തിമത്യോസും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ പ്രതിനിധിയായി പല സ്ഥലങ്ങളിലും അയക്കുകയും അവനെ അവിടെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ പൗലോസിനോട് കൂടെ യെരുശലേമിലേക്ക് പോയിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ കാണുന്നു. പൗലോസിന്റെ ദുർഘടം പിടിച്ച റോമൻ യാത്രയിലും പൗലോസ് തിമത്യോസിനെ കൂടെ കൊണ്ടുപോയിരുന്നു. പൗലോസിന്റെ റോമിലെ ആദ്യത്തെ കാരാഗ്രഹവാസത്തിന്റെ സമയത്ത് മുഴുവൻ തിമത്യോസും കൂടെ ഉണ്ടായിരുന്നു. പൗലോസിന് തിമത്യോസിനോടുള്ള അടുപ്പം മൂലം അവനെ വിശ്വാസത്തിൽ നിജപുത്രനെന്നും കർത്താവിൽ വിശ്വസ്തനെന്നും എന്റെ പ്രിയ മകനുമായ തിമത്യോസ് എന്നും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സഹപ്രവർത്തകൻ എന്നും ഒക്കെ അവനെ വിളിക്കുന്നുണ്ട്. സഭകളോടുള്ള തന്റെ ആത്മാർത്ഥമായ കരുതൽ കാരണവും മകൻ അപ്പനെ ശുശ്രൂഷിക്കുന്നത് പോലെ പൗലോസിനെ ശുശ്രൂഷിച്ചതിനാലും അവനെപ്പോലെ മറ്റാരും എനിക്കില്ല എന്ന് പൗലോസ് പറയുവാൻ കാരണമായി. പൗലോസിനോട് കൂടെ പ്രവർത്തിച്ച അനേകരിൽ തിമത്യോസ് അതുല്യനായിരുന്നു. തുല്യചിത്തൻ എന്നാണ് പൗലോസ് തിമത്യോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ റോമിലെ ആദ്യത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം അവൻ തിമത്യോസിനെ എഫസോസിലെ സഭയുടെ അധ്യക്ഷനാക്കി. വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ തിമത്യോസിനെ ഏൽപ്പിച്ചു. എഫസോസ് പൗലോസ് സ്ഥാപിച്ച സഭകളിൽ പ്രമുഖമായതായിരുന്നു എന്നോർക്കണം. പൗലോസ് തന്നെ 2 വർഷത്തിലധികം അവിടെ വചനം പഠിപ്പിച്ചതാണ്. അവിടെയാണ് ഈ യുവ സുവിശേഷകനെ ആക്കിയത്. സഭയെ അന്ന് ഏറ്റവും അധികം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദുരുപദേഷ്ടാക്കന്മാരെ തിമത്തിയോസ് കൈകാര്യം ചെയ്യണമായിരുന്നു. സഭയിലെ ആരാധന ശരിയായ ക്രമത്തിലാക്കണമായിരുന്നു. മൂപ്പന്മാരെ തെരഞ്ഞെടുത്താക്കണമായിരുന്നു. വിധവമാരുടെ സംരക്ഷണത്തിനുള്ള ക്രമീകരണം ചെയ്യണമായിരുന്നു. അപ്പസ്തോലിക വിശ്വാസത്തെ പഠിപ്പിക്കണമായിരുന്നു. ഇതോടനുബന്ധിച്ച് മറ്റെല്ലാം ചെയ്യണമായിരുന്നു. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി. ഇനിയും ഈ കത്തെഴുതുമ്പോൾ ഭാരമേറിയ മറ്റ് ഉത്തരവാദിത്തങ്ങൾ കൂടി തിമത്തിയോസിന്റെ തോളിൽ വീഴുവാൻ പോകുകയാണ്. കാരണം പൗലോസ് രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള സമയം അടുത്തു വരുന്നു. അങ്ങനെ വരുമ്പോൾ അപ്പസ്തോലിക ഉപദേശം സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം തിമത്തിയോസിന്റെ മേൽ അധികമായി വരുവാൻ പോകുന്നു. എന്നാൽ മാനുഷികമായി പറഞ്ഞാൽ ഈ ഭാരമേറിയ ഉത്തരവാദിത്തങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സഭയിലെ നേതൃസ്ഥാനം അലങ്കരിക്കുവാൻ തിമത്തിയോസ് തികച്ചും അപ്രാപ്തനാകുന്നു. പൗലോസ് എഴുതുന്ന സാഹചര്യത്തിന്റെ ഗൗരവം ഒന്ന് ചിന്തിച്ചാലും, ഒരു വലിയ മനുഷ്യന്റെ ജീവകാലം മുഴുവൻ ചെയ്ത പ്രയത്നം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ മാനുഷികമായി പറഞ്ഞാൽ പരിമിതികൾ മാത്രമുള്ള ഒരു മനുഷ്യനെ ഏൽപ്പിക്കുന്നതാണ് തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം. എത്ര ഉന്നതമായ ഒരു ലേഖനമല്ലേ. ഒന്നാമതായി, തിമത്തിയോസ് ഇപ്പോഴും യുവാവാണ്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുതെന്ന് തന്റെ ആദ്യത്തെ ലേഖനത്തിൽ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു. തന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോഴും പൗലോസ് നൽകിയ മുന്നറിയിപ്പ് യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ ആകുന്നു. തിമത്തിയോസിന് എത്ര വയസ്സുണ്ടായിരിക്കുമെന്ന് കൃത്യമായി നമുക്കറിയില്ല. എന്നാലും തിമത്തിയോസ് 30-നും 35-നും ഇടയിൽ പ്രായമുള്ളവനായിരുന്നു. ഈ കാലത്ത് അവന്റെ പ്രായം അതായിരുന്നിരിക്കണം. രണ്ട്, അവന്റെ പരിമിതിയുടെ രണ്ടാമത്തെ കാര്യം, പ്രായം മാത്രമല്ല തിമത്തിയോസ് പെട്ടെന്ന് രോഗം പിടിക്കുന്ന ശരീരപ്രകൃതിയോടുകൂടിയവനായിരുന്നു. തന്റെ ആദ്യത്തെ ലേഖനത്തിൽ പൗലോസ് തിമത്തിയോസിന്റെ കൂടെ കൂടെയുള്ള ക്ഷീണതയെക്കുറിച്ച് പറയുന്നു. മൂന്നാമതായി, തിമത്തിയോസ് ധൈര്യം കുറഞ്ഞ നാണമുള്ള ഒരു സ്വഭാവത്തോടുകൂടിയ വ്യക്തിയായിരുന്നു. പ്രയാസമുള്ള ജോലികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സ്വഭാവക്കാരൻ. അതുകൊണ്ട് തന്നെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരോട് പറഞ്ഞത്, തിമത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ, എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ, ആരും അവനെ അലക്ഷ്യമാക്കരുത്. 1 കൊരിന്ത്യർ 16:10-11 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഈ രണ്ടാം ലേഖനത്തിൽ അനേകം പ്രാവശ്യം പൗലോസ് തിമത്തിയോസിനോട് തന്റെ പങ്ക് കഷ്ടത ഭയപ്പെടാതെ എടുക്കുവാനും അതേക്കുറിച്ച് ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല, ദൈവം നമുക്ക് നൽകിയത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. തിമത്തിയോസിന്റെ ബലഹീനതകൾ പൗലോസിന് അറിയാമായിരുന്നു. അവർ തമ്മിൽ പിരിഞ്ഞപ്പോഴത്തെ തിമത്തിയോസിന്റെ കണ്ണുനീർ പൗലോസിന് മറക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇതായിരുന്നു തിമത്തിയോസ്, പ്രായത്തിൽ കുറഞ്ഞവൻ, ആരോഗ്യമില്ലാത്തവൻ, ഒരുതരം ഭീരു. ഇതിന്റെ എല്ലാം മധ്യത്തിൽ അവനെ ദൈവത്തിന്റെ സഭയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുവാനായി വിളിക്കുന്നു. മാഹാത്മ്യം അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. മോശയെപ്പോലെ, ഇരമ്യാവെപ്പോലെ, തനിക്കും മുൻപും പിൻപും ഉണ്ടായിരുന്ന അനേകരെ പോലെ തിമത്തിയോസും ഈ ഉത്തരവാദിത്വം സ്വീകരിക്കാൻ മടിച്ചു നിന്നു. എന്നാൽ ദൈവത്തിന് അവനെ ആവശ്യമുണ്ടായിരുന്നു. ദൈവമാണ് അവനെ ഉപയോഗിക്കുവാൻ പോകുന്നത്. എത്ര മനോഹരമായ ഒരു മുഖവരിയില്ലേ. 2 തിമത്തിയോസ് 1 നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത്, ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമത്തിയോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് തിമത്തിയോസിന് താൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നത്രേ. ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവേഷ്ടം വെളിപ്പെടുത്തുന്നു എന്ന് നാം കാണുകയുണ്ടായി. എന്നാൽ അവ ദൈവത്തിന്റെ ഇഷ്ടം മൊത്തത്തിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ എന്നാണ്. എങ്ങനെയാണ് നാം ഒരു വാഗ്ദത്തം അംഗീകരിക്കുന്നത്? നാം അത് വിശ്വാസത്താലാണ് ചെയ്യുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. അവനത് ഒരു ദാനമായിട്ടാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദാതാവിനെ വിശ്വസിക്കുന്നതിനാലാണ് താങ്കൾ ഒരു ദാനം സ്വീകരിക്കുന്നത്, അല്ലേ? നാം നിത്യജീവൻ പ്രാപിക്കുന്നത് ദാതാവിൽ വിശ്വസിക്കുന്നതിനാലാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പിഴ അടച്ചതിനാൽ നാം അവനെ രക്ഷയ്ക്കായി ആശ്രയിക്കുമ്പോൾ അവൻ നമുക്ക് നിത്യജീവനെ നൽകുന്നു. താങ്കളുടെ അവനിലുള്ള വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവന് ഇന്ന് സ്വർഗം താങ്കൾക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. താങ്കൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, അവിടുത്തെ വഴിയിൽ വരുമ്പോൾ താങ്കൾ അവനെ മാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കുവാനുള്ള ഒരേ ഒരു വഴി ക്രിസ്തുവിലൂടെ മാത്രമാകുന്നു എന്ന് അത് വ്യക്തമാക്കുന്നു. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ പൗലോസ് തനിക്ക് തന്നെ വലിയൊരു അവകാശവാദം ആകുന്നു ഉന്നയിക്കുന്നത്. തൻ്റെ വലിയ സമൂഹം ശിഷ്യന്മാരിൽ നിന്നും നമ്മുടെ കർത്താവ് തന്നെ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത 12 പേരോട് ചേർത്ത് പൗലോസ് തന്നെയും പറയുകയാണ്. കർത്താവ് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6:13 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തത് തന്നെ പ്രതിനിധീകരിക്കുന്നതിനും തൻ്റെ നാമത്തിൽ പഠിപ്പിക്കുന്നതിനും അവരെ അയക്കുന്നതിനു വേണ്ടിയാണ്. ഈ കാര്യത്തിലേക്ക് അവരെ ഒരുക്കുന്നതിനായി അവർ അവനോടുകൂടെ ആയിരിക്കുവാൻ വേണ്ട ക്രമീകരണം കർത്താവ് അന്ന് ചെയ്തു. അങ്ങനെ ഈ 12 പേർക്ക് ലഭിച്ചത് അതുല്യമായ ഒരു അവസരമായിരുന്നു. അവിടുത്തെ വാക്കുകൾ നേരിട്ട് കേൾക്കുവാനും അവൻ്റെ പ്രവൃത്തികളെ കാണുവാനും അങ്ങനെ തങ്ങൾ അവനിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തിനും വേണ്ടി അവൻ്റെ സാക്ഷികളാകുവാൻ സാധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിച്ചേരുവാൻ കർത്താവ് അവരെക്കുറിച്ച് ഉദ്ദേശിച്ചു. താൻ അവരെ പഠിപ്പിച്ച് അവരെ ഓർപ്പിക്കുവാനും തങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അധികമായുള്ള ഒരു പ്രചോദനം കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെയുള്ള ഈ പ്രത്യേക കൂട്ടത്തിൽ തന്നെയും പിന്നീട് ചേർത്തു എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ താൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ കണ്ടു എന്നത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സാക്ഷിയാകണം എന്ന് ഓരോ അപ്പോസ്തലനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന യോഗ്യതയും നിറവേറ്റുവാൻ തന്നെ സഹായിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. തീർച്ചയായും പൗലോസിന്റെ ദമസ്കോസിന്റെ പടിവാതിൽക്കലെ അനുഭവം അവന്റെ മാനസാന്തരത്തെക്കാൾ കൂടുതലായിരുന്നു. അത് അവനെ ഒരു അപ്പോസ്തലനായി നിയോഗിക്കുന്ന ശുശ്രൂഷയായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞത് ഞാൻ നിന്നെ ജാതികൾക്ക് അപ്പോസ്തലനായി അയക്കുന്നു എന്നാണ്. ഈ നിയോഗിക്കൽ പൗലോസിന് ഒരിക്കലും മറക്കുവാൻ കഴിയുമായിരുന്നില്ല. തന്റെ ഈ പദവി മനുഷ്യരിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നും നേരിട്ട് ലഭിച്ചതാകുന്നു എന്ന് പല ഭാഗങ്ങളിൽ പൗലോസ് അവകാശപ്പെടുന്നു. തന്റെ അവകാശവാദം ശരിയാകുന്നു എന്ന് ദൈവജനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാനും കഴിയും. ഇവിടെ പൗലോസിന്റെ അപ്പസ്തോലിത്വത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ദൈവേഷ്ടമാകുന്നു. തന്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ പൗലോസിന് ഉറപ്പായിരുന്ന ഒരു കാര്യം എന്തെന്നാൽ, തന്നെ ഒരു അപ്പസ്തോലനായി നിയമിച്ചത് സഭയിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്നോ ഒരു കൂട്ടം മനുഷ്യരിൽ നിന്നോ അല്ല, പിന്നെയോ ദൈവം വിളിച്ചാക്കിയതാണ്. പൗലോസ് തിമത്യോസിനെ സംബോധന ചെയ്യുന്നത് എപ്രകാരമാകുന്നു എന്ന് താങ്കൾ നോക്കിയോ? പ്രിയ മകനായ തിമത്യോസ്. അങ്ങനെ വിളിക്കുവാൻ കാരണം തിമത്യോസ് അപ്പോസ്തലനായ പൗലോസിന് ഒരു വലിയ സന്തോഷമായിരുന്നു. തുടർന്ന് അവൻ പറയുന്നത് കൃപയും കനിവും സമാധാനവും എന്നത്രേ. തിമത്യോസിന് എഴുതിയ 1 നാം പഠിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി, ഈ കനിവ് എന്ന വാക്ക് പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല എന്ന്. നാം വാസ്തവത്തിൽ അർഹിക്കുന്നത് നൽകാതിരിക്കുന്നതിലൂടെ ദൈവം തന്റെ കരുണ കാണിക്കുന്നു. അതായത് അവിടുന്ന് നമ്മെ ന്യായം വിധിക്കാതെ ശിക്ഷിക്കാതിരിക്കുന്നത് അവിടുത്തെ കരുണയാണ്. പൗലോസിന് ഈ കരുണ വളരെയേറെ ആവശ്യമായിരുന്നു എന്നവൻ പറയുന്നു. നമുക്കും ഇത് വളരെ ഏറെ ആവശ്യമാണ്. ഭാഗ്യവശാൽ നമ്മോടുള്ള ദൈവത്തിന്റെ കരുണ വളരെയാകുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.